നമ്മൾ നേരത്തെ കഴിഞ്ഞ ചില ക്ലാസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സനദുകളെക്കുറിച്ച്. ആ സനദുകളിൽ സുനാഇയാത്തുകളുണ്ട്, സുലാസിയാത്തുകളുണ്ട്, റുബായിയാത്തുകളുണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തിർമിദിയിൽ സുനാഇയാത്തുകളില്ല, എന്നാൽ സുലാസിയാത്തുണ്ട്. എത്ര സുലാസിയാത്തുകൾ തിർമിദിയിലുണ്ട്? ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞു, ഒരൊറ്റ ഹദീസാണ് തിർമിദിയിൽ സുലാസിയാത്ത് വന്നിട്ടുള്ളത്. തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിൽ എത്ര സുലാസിയാത്തുകളുണ്ടെന്ന് പറഞ്ഞിരുന്നത് അന്ന് ക്ലാസ്സിൽ കേട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചിട്ട് പോകണം. സുലാസിയാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണോ റാവി, ആ റാവിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ മൂന്നാളുകൾ, അതാണ് സുലാസിയാത്ത്. സുനാഇയാത്തുകളാണെങ്കിൽ രണ്ടാളുകൾ, അത് മുത്തയിലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാളുകളേ ഉള്ളൂ. ഇമാം മാലിക്ക് നാഫയിൽ നിന്ന്, നാഫിയ ഇബിൻ ഉമറിൽ നിന്ന്, ഇബിൻ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടാൾക്കാരെ വരുന്നുള്ളൂ, നാഫിയ ഇബിൻ ഉമർ. പിന്നാരാ? പിന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സുനാഇയാത്തുകൾ. സുലാസിയാത്തുകൾ എന്ന് പറയുമ്പോൾ മൂന്നാളുകൾ. മുസ്ലിത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് 300 സുലാസിയാത്തുകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 300 സുലാസിയാത്തുകൾ. അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാണ്. എന്നാൽ തിർമിദിയിൽ ഒരൊറ്റ സുലാസിയാത്ത് മാത്രമുള്ളൂ. ആ ഹദീസ് ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. 2260 നമ്പർ. ആ സുലാസിയാത്തായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് യഅതി അലന്നാസി സമാനുൻ അസ്സാബിറു അലാ ദീനിഹി കൽഖാബിലി അലൽ ജംരി. ഇതാണ് ആ ഹദീസ്. അവസാനം ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു തീക്കട്ട കയ്യിൽ പിടിച്ച് നിൽക്കുന്നതിനേക്കാൾ പ്രയാസകരമായിരിക്കും. പല റിവായത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. അതേപോലെ ആയിരിക്കും യഥാർത്ഥ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുന്ന ഈ ഹദീസ് പലരും കേട്ടിട്ടുണ്ടാവും. ഈ ഹദീസാണേത് തിർമിദിയിൽ വന്നിട്ടുള്ള ഒരൊറ്റ സുലാസിയാത്ത്. ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖ് ഹസൻ ഖാനെ പോലുള്ള ആളുകൾക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. തിർമിദിയെക്കുറിച്ച് വിശദീകരിച്ച സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് മാത്രമാണ് തിർമിദിയിൽ സുലാസിയാത്തുള്ളത്. ഇനി സുലാസിയാത്തില്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ സുലാസിയാത്ത് തന്നെയല്ല, സുനാഇയാത്തില്ല, സുലാസിയാത്തില്ല. ഉദാഹരണം ഇമാം മുസ്ലിം. മുസ്ലിമില് ഒറ്റ സുലാസിയാത്തില്ല. പിന്നൊക്കെ വരുന്നത് റുബായിയാത്ത് അവിടുന്ന് മുതൽ. അതേപോലെ തന്നെ അബൂദാവൂദില്, നസായില്. ഇതിനെക്കുറിച്ചൊക്കെ ഉലമാക്കൾ പറഞ്ഞതാണ്, ഇമാം മുസ്ലിമിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ലൈസ ഇൻദഹു സുലാസിയാത്ത്, ഇമാം മുസ്ലിമിന്റെ അടുത്ത് സുലാസിയാത്തില്ല. അപ്പൊ അതാ സനദിന്റെ മേന്മയാണ് സുനാഇയാത്ത്, സുലാസിയാത്ത്. കാരണം അത്രത്തോളം ആ സനദിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തടുത്ത് വരും. ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് സ്വഹാബത്ത്, താബിഈകള്, പിന്നെ തബഉ താബിഈകള്, അങ്ങനെയാണല്ലോ അതിന്റെ ശൃംഖല വരുന്നത്. അപ്പൊ സനദിലുള്ള ആളുകളുടെ എണ്ണം എത്രത്തോളം കുറയുന്നു അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നർത്ഥം. അപ്പൊ ഈ ഹദീസ് ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 4000 ഹദീസുകളാണ് തിർമിദിയിലുള്ളത്. ഏതാണ്ട് 4000 ഹദീസുകൾ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 4000 ഹദീസുകളാണ് തിർമിദിയിലുള്ളത്. മുസ്ലിമിൽ എത്ര ഹദീസുകൾ ഉണ്ടായിരുന്നു? എത്ര ഹദീസുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർമ്മല്ല. മുസ്നദിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് 40,000 ഹദീസുകൾ. ഇതൊക്കെ ശറഈയായിട്ടുള്ള ഇൽമാണ്. അപ്പൊ ദീനിനെ കുറിച്ച് അറിയാതെ ലോകത്ത് മറ്റെന്ത് ഇൽമുണ്ടായിട്ടും അതുകൊണ്ട് ദുനിയാവിൽ ചിലപ്പോൾ ഉപകാരപ്പെടും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. ദീന് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം. അതിൽ ഉസൂലിയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഫുറുഴിയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഫറള അയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അതല്ലാത്തതുണ്ടാകും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച്, ആ ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്ന മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ച്, ആഫിലീങ്ങളെക്കുറിച്ച്, ഇമാമിങ്ങളെക്കുറിച്ച്, അവരുടെ ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചൊക്കെ ഏതാണ്ടൊരു ധാരണ, ഒരു ഇൽമു നമുക്കുണ്ടാകണം. അതിലൊന്നും സീറ ആയി തീരാൻ ഒരിക്കലും മുസ്ലിം പാടില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 3,986 4,000 അടുത്ത ഹദീസുകളാണ് തിർമിദിയിലുള്ളത് എന്നർത്ഥം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഹദീസ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് നാടുകളിലേക്ക് പോയിട്ടുണ്ട്. ഖുറാസാൻ, ഇറാഖ്, ഹിജാസ് അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ദീന് പഠിക്കുന്നതിന് വേണ്ടി, ഹദീസുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ദീർഘമായി യാത്ര ചെയ്യുക എന്നുള്ളത് സലഫുകളുടെ ഒരു രീതിയായിരുന്നു. ഒരൊറ്റ ഹദീസ് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത സ്വഹാബികളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ ഇൽമിന് കണ്ട മൂല്യം അതായിരുന്നു. നമുക്കിന്ന് ആധുനികമായിട്ടുള്ള എല്ലാ സൌകര്യങ്ങളുമുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു കാരണം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുത്തിരിക്കണം. എങ്ങനെ ക്ലാസ്സിന് വരാതിരിക്കാൻ പറ്റും, അതിനുള്ള കാരണങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിൽ പലരും ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബർക്കത്തുകൾ കുറഞ്ഞു വരും ഓരോ കാര്യങ്ങളിലും. നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നു അത്രത്തോളം അള്ളാഹുവിന്റെ ന്യായമത്തുകളും ബർക്കത്തുകളും ഉണ്ടാവും. ഏതാണെങ്കിലും അത് മറ്റൊരു വിഷയം. ഇങ്ങനെ ഇമാം തിർമിദി ഒരുപാട് ഷെയ്ഖുമാരിൽ നിന്ന് ഹദീസുകൾ ശേഖരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരിയുടെ കൂടെ തന്നെ കൂടിയെന്നാണ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ നമ്മളത് നേരത്തെ ചെറിയ സൂചന പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇമാം തിർമിദിയുടെ ഒരുപാട് ഷെയ്ഖുമാര്, അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? ഇമാം ബുഖാരി, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതല്ല, തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥം എടുത്തുനോക്കിയിൽ കാണാം, അതിലദ്ദേഹം പല സ്ഥലത്തും അദ്ദേഹം പറയുന്നത് കാണുന്നത് ഈ ഹദീസിനെ കുറിച്ച്, സഅൽതു അബ അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു. അബു അബ്ദില്ല മുഹമ്മദ് എന്നാണ് പേര്, മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ അൽ ബുഖാരി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് ആവർത്തിച്ചതായിട്ട് കാണാം. അപ്പൊ ഹദീസ് അദ്ദേഹം പഠിക്കുന്നത് പ്രധാനമായിട്ടും ഹദീസ് അദ്ദേഹം പഠിച്ചത് ഇമാം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ലോകത്ത് അറിയപ്പെട്ട, ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ഉള്ള പ്രമാണമാണ് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥം. ആ ബുഖാരിയാണ് തിർമിദിയുടെ ഷെയ്ഖുമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഖ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പല ഹദീസുകൾ ഉദ്ധരിക്കുമ്പോഴും കാണാം, ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൈസ ബിസ്വഹീഹിൻ, ഈ ഹദീസ് എന്തല്ല, സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ സാലത്തു അബു അബ്ദില്ല, ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ അബു അബ്ദില്ലയോട് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ഹസനുൻ, ആ ഹദീസ് ഹസനാണ്. അപ്പൊ ഇമാം ബുഖാരിയിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക എന്നുള്ള വലിയൊരു മഹത്വം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇമാം തിർമിദിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു മഹത്വമാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇമാം ബുഖാരിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആര്? ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ആരാണ്? ഇമാം ബുഖാരിയാണ്. അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ച ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ബുഖാരിന്റെ തലക്കെട്ടുകൾ, അതിന്റെ ബാബുകൾ, അതിനെപ്പറ്റി ഒരുപാട് ഷർഹുകളുണ്ട്. ഇമാം ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥം, ആ ഹദീസ് ഗ്രന്ഥത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ബാബുകൾ, അതിനെപ്പറ്റി പഠനമുണ്ട്. ഇമാം ബുഖാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നതാണ്, ആ കൊടുത്ത ബാബുകളാണ്. അതേ ഒരു രീതി തന്നെയാണ് ആർക്കുള്ളത്? തിർമിദിക്കുള്ളത്. അത് ഇമാം ബുഖാരിയുടെ സ്വാധീനമാണെന്നുള്ളതാണ് ഉലമാക്കൾ പറയുന്നത്. തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥം തിർമിദി എടുത്തുകൊണ്ടു, അദ്ദേഹം കൊടുത്തിട്ടുള്ള ബാബുകൾ ഇമാം ബുഖാരി കൊടുത്ത അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഹദീസിന്റെ ഇല്ലത്തുകളെക്കുറിച്ച് അപാരമായ അറിവുണ്ടായിരുന്ന തിർമിദിക്ക്, ഹദീസിന്റെ രോഗങ്ങളെക്കുറിച്ച്, അതിന്റെ ഇലലുകളെക്കുറിച്ച്. അതേ വിജ്ഞാനം തന്നെ ആർക്കും കിട്ടിയിട്ടുണ്ട്? തിർമിദിക്കും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല തിർമിദിയുടെ ഈ മഹത്വം ഇമാം ബുഖാരി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സലഫുകളുടെ രീതി അതായിരുന്നു. അവരെ ഇൽമിൽ അഗ്രഗണ്യന്മാരാണെങ്കിൽ, എത്ര ഉന്നത സ്ഥാനത്തുള്ളവരാണെങ്കിൽ, അവരുടെ തിൽമീദുകളോട്, ആ പിന്നെ തോലവുൽ ഇൽമിനോട്, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോട് അവർ സ്വീകരിക്കുന്ന സമീപനം, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹദീസുകൾ കേൾക്കും, അവരിൽ നിന്നൊക്കെ ഹദീസുകൾ ഉദ്ധരിക്കും. ഷെയ്ഖിന്റെ ശിഷ്യനിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുക, ശിഷ്യനിൽ നിന്ന് ഹദീസുകൾ കേൾക്കുക, ആ ശിഷ്യന്റെ കഴിവുകളെ, മഹത്വത്തെ അംഗീകരിക്കുക. അപ്പോൾ അവർക്ക് സലഫുകൾക്ക് അവരുടേതായ രീതിയുണ്ട്. അത് അവർക്കിടയിലുള്ള ഇഖ്തിലാഫുകൾ, ഖിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലും അതിനോട് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന സമീപനം, ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ഒരു കാര്യമാണത്. ഇങ്ങനെ ശിഷ്യന്മാരിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ശൈഖുമാര്, അവർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർ സ്വീകരിച്ചിരുന്ന സമീപനങ്ങൾ, എന്ന് നമുക്കറിയാം ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അതിന്റെ പേരിലൊരു ഗ്രൂപ്പാണ്, അതിന്റെ പേരിലൊരു ഗ്രൂപ്പ്. ഇങ്ങനെ ചെറിയ ചെറിയ ഹദീസുകളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം, അതിന്റെ പേരിലൊക്കെ ഓരോ ഗ്രൂപ്പുകൾ. ഇതൊക്കെ ജാഹിലിയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ശരിയായ ഇൽമ പഠിച്ച ഒരാൾക്ക് അങ്ങനെ ഗ്രൂപ്പായിട്ട് മാറിക്കാൻ കഴിയില്ല. പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുകൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് അംഗീകരിക്കാൻ പറ്റുന്നതുണ്ടാവും, അംഗീകരിക്കാൻ പറ്റാത്തതുണ്ടാവും, മസലകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പോകേണ്ട സംഗതികളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ തിർമിദിയിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കിയ ആളാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അത് ഇമാം ബുഖാരി അംഗീകരിച്ചു കൊടുത്തു. ഇമാം ബുഖാരി തിർമിദിയോട് പറഞ്ഞൊരു വാചകം വളരെ പ്രസിദ്ധമാണ്. തഹദീബില് ഇബ്നു ഹജർ അസ്ഖലാനി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തിർമിദി പറയാണ്, ഖാലലി മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി എന്നോട് പറഞ്ഞു, ആര്? മഹാനായ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ബുഖാരി തിർമിദിയോട് പറഞ്ഞു, തിർമിദി പറയാണ് എന്നോട് ബുഖാരി പറഞ്ഞു, മൻ തഫഅതു ബിക അക്സറ മിമ്മൻ തഫഅത, നീ എന്നിൽ നിന്ന് ഉപകാരമെടുത്തതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നിൽ നിന്ന് ഉപകാരം എടുത്തിട്ടുണ്ട്. എന്നിൽ നിന്ന് നിനക്ക് കിട്ടിയ ഉപകാരത്തേക്കാൾ കൂടുതലാണ് നിന്നിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉപകാരം. ഇത്രത്തോളം ഫായിദ കിട്ടിയിട്ടുണ്ട്. ആര്? ലോകം കണ്ട ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരി തിർമിദിയോട് പറയണം, നീ എന്നിൽ നിന്ന് എത്രത്തോളം ഉപകാരം എടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഉപകാരം, ഫായിദ എനിക്ക് നിന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇബ്നാജറു ധരിച്ചതാണ് തഹദീബിൽ. ഇത് തിർമിദിയോട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. മാത്രമല്ല ബുഖാരിയുടെ ഷെയ്ഖുമാരുണ്ട്, ആ ഷെയ്ഖുമാരിൽ നിന്നും ഇൽമു സ്വീകരിച്ച ആളാണ് ആര്? തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. വേറൊരു പ്രത്യേകത കൂടി അവിടെ വരുന്നത് എന്താ വെച്ചാൽ, ഈ ആറാൾക്കാരുണ്ടല്ലോ അസ്ഹാബുൽ കുത്തുബുസ് സിത്ത, ഈ ആറാളുകളും ഒൻപത് ഷെയ്ഖുമാരിൽ നിന്ന് ഒരേപോലെ ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. ഒരേപോലെ, അതായത് ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, നസായി, അബൂദാവൂദ് ഇവരെല്ലാവരും ഒരേ ഉസ്താദുമാരിൽ നിന്ന് ഇൽമു സ്വീകരിച്ച ആളുകളാണ്. ഏതാണ്ട് ഉലമാക്കൾ പറഞ്ഞു 9 ഷെയ്ഖുമാരിൽ നിന്ന്. ആ ബുഖാരിയിൽ നിന്ന് ഇൽമു സ്വീകരിച്ചതുപോലെ തന്നെ തിർമിദി ബുഖാരിയുടെ ഷെയ്ഖുമാരിൽ ചില ഷെയ്ഖുമാരിൽ നിന്നും ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തിർമിദിയുടെ മഹത്വമാണ്. ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടക്കാരാണ്. അതേപോലെ തന്നെ മുസ്ലിമിൽ നിന്ന് കേട്ടിട്ടുണ്ടായത് തിർമിദി. പക്ഷെ ഒരൊറ്റ ഹദീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇമാം മുസ്ലിമിൽ നിന്ന്. ഇമാം മുസ്ലിമിൽ നിന്ന് തിർമിദി ഒരൊറ്റ ഹദീസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഹദീസ് ഏതാണെന്നുള്ളതറിയോ? ആ ഹദീസ് ഇതാണ്. ഏത്? അഹ്സു ഹിലാൽ ഷഅബാൻ ലി റമദാൻ. ഹിലാലിൽ പിന്നെ ഷഅബാൻ മാസത്തിന്റെ ദിനങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കണം. 29 30 മാസം നോക്കണമെന്നർത്ഥം. എന്തിന്? റമദാന, റമദാനിന്റെ വേണ്ടി. ഈ ഒരൊറ്റ ഹദീസാണ് ഇമാം മുസ്ലിമിൽ നിന്ന് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ? ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു ആര്? ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൽ പ്രഗത്ഭനാണ് ആര്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ചില ഷെയ്ഖുമാരിൽ നിന്നും അദ്ദേഹം ഇൽമ് സ്വീകരിച്ചിട്ടുണ്ട്. ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അൽ ഇമാം അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഉമർ ബിൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം തുർമുദിയുടെ ചില മഹത്വങ്ങൾ, ഈ ഹദീസ് ഗ്രന്ഥത്തിലെ ചില മഹത്വങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് തിർമിദിയുടെ മഹത്വം, അതിലുള്ള ഇൽമുകൾ, അത് മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളില്ലാത്ത, സുനനുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ തിർമിദിക്ക് ഈ ഹദീസ് ഗ്രന്ഥത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് മുഹമ്മദ് ബിൻ ഉമർ ബിൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന കിതാബ അത്തിർമിദി തലമ്മനുൽ ഹദീസ മുസന്നഫൻ അലൽ അബ്വാബി വഹുവ ഇൽമു ഫിറാഇസി. ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. ഏത്? ബാബുകൾ കൊടുത്തുകൊണ്ട് ഹദീസുകളാണ് തിർമിദിയിലുള്ളത്. അസലെന്താണ്? തിർമിദിന്റെ അസലെന്താണ്? അതൊരു ഹദീസ് ഗ്രന്ഥമാണ്. അസലായിട്ടുള്ളത് അതെന്താണ്? ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളാണ്. ആ ഹദീസുകൾ ശേഖരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് തിർമിദി. മുസ്ലിമിനെ പോലെ, മുത്തഹെ പോലെ, മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ പോലെ. അപ്പൊ ഇതിൽ ഒന്നാമത്തത് എന്തുണ്ട്? ഹദീസുകളുണ്ട്. അതാണ് അതിന്റെ മുഖ്യമായ ഭാഗം. വൽ ഫിഖ്ഹു, ഫിഖ്ഹു ഉണ്ട്. ഹുവ ഇൽമു സാനി, അത് രണ്ടാമത്തെ ഇൽമ്. തിർമിദിയിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ ഇൽമ് ഫിഖ്ഹാണ്. വഅലുൽ ഹദീസി വയസ്തമിലു അലാ ബയാനി സ്വഹീഹി മിനസ് സഖീമി വമാ ബൈനഹുമ മിനൽ മറാതിബി വഹുവ ഇൽമുൻ സാലിസ്. ഹദീസിന്റെ ഇലകളെ കുറിച്ചുള്ള ഇൽമ് തിർമിദിയിലുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഇൽമ്. അതായത് ഹദീസിന്റെ ഇല്ലത്തുകളെ കുറിച്ച് പറയാം, ഹദീസിന്റെ സിഹത്തുകളെ കുറിച്ച്. ഇൻഷാല്ലാ അത് സമയമുണ്ടെങ്കിൽ വായിച്ചുതരാം. അദ്ദേഹം പറയും ആ ഹദീസ് ലൈഫാണ്, അല്ലെങ്കിൽ ആ ഹദീസ് സ്വഹീഹാണ്, അല്ലെങ്കിൽ അത് ഹസനാണ്. ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയും. അപ്പൊ ഇലലുൽ ഹദീസിനെ സംബന്ധിച്ചുള്ള ഇൽമ ഏതിലുണ്ട്? തിർമിദിയിലുണ്ട്. ആ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കിയവർക്ക് കാണാം ഈ ഹദീസ് ലൈഫ്, ഈ ഹദീസ് സ്വഹീഹ്. അതിന് എന്താ പ്രശ്നമുണ്ട്? അതാണ് മൂന്നാമത്തെ ഇൽമ. വൽ അസ്മാഉ വൽ കുന വഹുവ ഇൽമു ഇൽമുൽ റാബിഉ. അസ്മാകളെ കുറിച്ച്, കുന കുഞ്ഞത്ത്, അതേപോലെ തന്നെ അൽഖാബുകളെ കുറിച്ചുള്ള ഇൽമ അതിലുണ്ട്. അതായത് കുന അത് ഒരു ഇൽമാണ്. കുന കുഞ്ഞത്ത്, ചില ആൾക്കാരുടെ പേരാവില്ല കുഞ്ഞത്തായിരിക്കും, അവരുടെ യഥാർത്ഥ പേരെന്താണ്, അല്ലെങ്കിൽ ലഖബ് ആയിരിക്കും, അവരുടെ പേരെന്താണ്. അപ്പൊ അസ്മാകളെ കുറിച്ചുള്ള ഇൽമ അതിലുണ്ട്. അൽഖാബ് ലഖബ് അപരനാമെന്ന് പറയും. കുഞ്ഞത്ത് കുന അതിനെ കുറിച്ചുള്ള ഇൽമ തിർമിദിയിലുണ്ട്. അതാണ് നാലാമത്തെ ഇൽമ. والتعديل والتجريح وهو علم خامس. ده അഞ്ചാമത്തെ ഇൽമ്. തിർമിദിയിലുള്ള അഞ്ചാമത്തെ ഇൽമ് തഅദീലും തജ്രീഹും. തഅദീല തജ്രീഹ്, അതായത് ജർഹ് വതഅദീൽ കേട്ടിട്ടുണ്ടാവും. ജർഹ് വതഅദീൽ, ജർഹ് നടത്താന്ന് കേട്ടിട്ടുണ്ടാവും, തഅദീൽ നടത്താന്ന് കേട്ടിട്ടുണ്ടാവും. ജർഹ് വതഅദീൽ അത് വലിയൊരു ഇൽമാണ്. പണ്ഡിതന്മാരെ കുറിച്ച് ജർഹ് ചെയ്യുക, ഇതൊക്കെ വലിയ വലിയ ആളുകൾ അതിന്റേതായ രീതി അനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ഇൽമേതിലുണ്ട്, തിർമതിയിലുണ്ട്. ചില റായിമാരെടുത്തു നോക്കിയാൽ സിക്കത്താണെന്ന് പറയും, അല്ലെങ്കിൽ അയാളെ ലൈഫാണെന്ന് പറയും, അല്ലെങ്കിൽ ലഅഫഹു അയാളെ ഉലമാക്കള് ലൈഫാക്കിയിട്ടുണ്ടെന്ന് പറയും. ആ വഴി ഇൽമെന്തിലുണ്ട്, തിർമതിയിലുണ്ട്. അതാണ് അഞ്ചാമത്തത്. അതേപോലെ തന്നെ വമൻ അദറക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമല്ലം യുദ്രികുഹു മിമ്മൻ അസ്നദാനഹു ഫീ കിതാബിഹി വഹുവ ഇൽമുൻ സാദീസ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന ഹദീസ് ആരൊക്കെ കേട്ടു, അത് തിർമിതിയുടെ രീതിയാണ്. ഒരു ഹദീസ് ഉദ്ധരിക്കും, എന്നിട്ട് അദ്ദേഹം പറയും ഹദീസ് മുർസലാണെന്ന് പറയും. ആ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇന്നാൾ ഇന്നാള് ആ ഇന്നാൾ ഇന്നാളെന്ന് കേട്ടിട്ടില്ല എന്ന് പറയും. ഇതാണത്, വമൻ അദറക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ലയുദ്രിക്കുഹു മിമ്മൻ അസ്നദാനഹു. അപ്പൊ ആരിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിച്ചത്? ആ ഹദീസിന്റെ റാവികള്, അതിന്റെ സനദ്, സനദ് എന്ന് പറഞ്ഞാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ. ആ ആള് ഇന്നാളെന്ന് കേട്ടിട്ടുണ്ടോ? തിർമിതി പറയും ആള് കേട്ടിട്ടില്ല. ഈ ഇൽമ് തിർമിതിയിലുണ്ട്. അതാണ് ആറാമത്തത്. വതഅദീദി മൻ റുവിയ ദാലിക വഹുവ ഇൽമു ഇൽമുൻ സാബിഉ. ഏഴാമത്തെ ഇൽമ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ രീതി എന്താ, ഒരു ഹദീസ് ഉദ്ധരിക്കും, പിന്നെ ആ ഹദീസ് വേറെ ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ആ ഹദീസ് മൊത്തത്തിൽ അദ്ദേഹം ഉദ്ധരിക്കൂല. എന്നിട്ട് പറയും അലി റളിയല്ലാഹുവിൽ നിന്ന് ഇതേപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് ഇതേപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോകും. ഈ ബാബിൽ ഇതേപോലെ അലി റളിയല്ലാഹുവിൽ നിന്നും ഹദീസ് വന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ് തിർമിദിയുടെ ഒരു ശൈലി. അതുകൊണ്ട് തന്നെ തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു സവിശേഷതയായിട്ട് ഉലമാക്കൾ പറഞ്ഞത് ആവർത്തനം കുറവാണ്. വളരെ കുറവുള്ള ഒരു ഹദീസ് ഗ്രന്ഥമാണ് തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥം. മുസ്ലിദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോ പറഞ്ഞു, ഇമാമിന്റെ മുസ്ലിദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോ പറഞ്ഞു, 40,000 ഹദീസുകൾ മൊത്തം, അതിൽ എത്ര എണ്ണം ആവർത്തിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു? 10,000 ആവർത്തിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു. 10,000 ഹദീസുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അത് ബാക്കിയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്, ആവർത്തനം ഉണ്ടാവും. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആവർത്തനം വളരെ കുറവാണ് തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥത്തിന്. അപ്പൊ ഇതാണ് അതിലുള്ള ഏഴാമത്തെ ഇൽമ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആര്, ഇബ്നു റഷീദ് റഹ്മത്തുള്ളാഹി പറയാണ്, ഹാദിഹി ഉലൂമുഹു അൽ മുജ്മല, ഇത് മൊത്തത്തിൽ പറഞ്ഞതാണ്. വഅമ്മ തഫ്സീലിയ ഫമുതഅദ്ദിദ, ഇത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വബിൽ ജുംലത്തി, മൊത്തത്തിൽ, ഫമൻ ഫഅതുഹു കസീറ, ഈ തിർമിദി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ മൻഫഅത്ത് ധാരാളമാണ്. വഫവായിദുഹു കസീറ, നിരവധി ഫായിദകളാണ് ഈ ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ രീതി എന്താ വെച്ചാൽ, നേരത്തെ അവൾ പറഞ്ഞല്ലോ ഫിഖ്ഹിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഫിഖ്ഹി ആയിട്ടുള്ള മസ്അലകൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തിർമിദിയുടെ ഹദീസ് ഗ്രന്ഥം. അതിൽ അദ്ദേഹം ഒരു ഹദീസ് തിരിച്ചിട്ട് പറയും, ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ അഭിപ്രായതാണ്, ഇമാം ഷാഫിന്റെ പൗലതാണ്, ഇമാം മാലിക്കിന്റെ അഭിപ്രായതാണ്. എന്നിട്ട് അദ്ദേഹം പറയും ഈ ഹദീസ് അനുസരിച്ചിട്ട് ആളുകൾ അമല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ രീതിയാണ്, നല്ല ഒരു നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കാൻ പറ്റുന്ന, ഉപകരിക്കാൻ പറ്റുന്ന ഫിഖ് മനസ്സിലാക്കാനും ഹദീസുകൾ മനസ്സിലാക്കാനും ഹദീസിന്റെ ഇല്ലത്തുകൾ മനസ്സിലാക്കാൻ, അത് സ്വഹീഹാണോ ദഈഫാണോ എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഗ്രന്ഥമാണ് ഇത്, തിർമിദിയുടെ ജാമിഅ തിർമിദി അല്ലെങ്കിൽ സുനനു തിർമിദി. മാത്രമല്ല ഹസൻ എന്നുള്ള ഒരു പ്രയോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹസൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ പ്രയോഗം പ്രസിദ്ധമായത് ആരോട് കൂടിയിട്ടാണ്? ഇമാം തിർമിദിയോട് കൂടിയിട്ടാണ്. ഹസൻ എന്നുള്ളൊരു പ്രയോഗം തന്നെ അത് മഅറൂഫായത്, മഷൂറായത് ഇമാം തിർമിദിയോട് കൂടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് എന്ത്? ഒരു ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പറയും ഹസനുൻ സ്വഹീഹുൻ, ഹസനുൻ സ്വഹീഹുൻ, അല്ലെങ്കിൽ ഹസനുൻ സ്വഹീഹുൻ ഗരീബുൻ, അല്ലെങ്കിൽ ഹസനുൻ ഖരീബുൻ. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ധാരാളം അത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ, ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഉലമാക്കള് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞെന്താ വെച്ചാൽ, ഈ പ്രയോഗം തന്നെ അറിയപ്പെട്ടത് ആരുടെ വരവോട് കൂടിയിട്ടാണ്? ഇമാം തിർമിദിയുടെ വരവോട് കൂടിയിട്ടാണ് ഈ പദം പ്രസിദ്ധമായത്. ഇബ്നു സലാഹിനെ പോലുള്ള ആളുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പും ഹസൻ എന്നുള്ള പ്രയോഗം ഇമാമികളും ഹദീസികളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രസിദ്ധമായത് ആരോട് കൂടിയിട്ടാണ്? ഇമാം തിർമിദിയുടെ പ്രയോഗത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഹസ്സനുൻ സ്വഹീഹുൻ, ശരിക്കും സ്വഹീഹ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഹസ്സൻ എന്ന് പറയുന്നത്? ഹസ്സൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്സനുൻ സ്വഹീഹുൻ. ആ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ എന്താണ് തിർമിദി അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹസ്സനും സ്വഹീഹുൻ എന്നുള്ള പ്രയോഗം കൊണ്ട് തിർമിദി എന്താണ് ഉദ്ദേശിച്ചത്? അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ വേണ്ടിയിട്ടുണ്ട്. അത്രത്തോളം ഷർഹുകളാണ് തിർമിദിയുടെ ആ പ്രയോഗത്തിന് മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുള്ളത്. എന്താണ് തിർമിദിയുടെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹസ്സനുൻ സ്വഹീഹുൻ. അതിനെക്കുറിച്ച് ഉലമാക്കളൻ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഉലമാക്കളൻ. അപ്പൊ അത് വേറെ ഒരിക്കലും നമുക്ക് ഈ സമയത്ത് അത് പറ്റൂല, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നുള്ളത്. അപ്പൊ ആ പദം പ്രസിദ്ധമായത് ആരോട് കൂടിയിട്ടാണ്? തിർമിദിയുടെ വരവോട് കൂടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ തിർമിദിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിഫ്ള് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിഫുവിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രഗത്ഭനാണ്. ആര്? അദ്ദേഹം ഒരു ആയത്തായിരുന്നു എന്നുള്ളതാണ് ഉലമാക്കൾ പറയുന്നത്. ആയത്ത് ഒരു ദൃഷ്ടാന്തമായിരുന്നു. ആയത്തുൽ ഫിൽ ഹിഫ്ള്, അല്ലെങ്കിൽ മസലുൽ ഫിൽ ഹിഫ്ള്. ഹിഫ്ളിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഉദാഹരണമായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ദൃഷ്ടാന്തമായിരുന്നു ഹിഫ്ളിന്റെ കാര്യത്തിൽ. അപ്പൊ അപാരമായ ഓർമ്മശക്തി ആർക്കുണ്ടായിരുന്നു? ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിണ്ടായിരുന്നു. അദ്ദേഹം ഒരു സംഭവം പറയുന്നത്, ഒരു ഷെയ്ഖിൽ നിന്ന് അദ്ദേഹം രണ്ട് ജുസ് ഹദീസുകൾ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ആ ഷെയ്ഖിനെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ആ ഹദീസുകളെ കുറിച്ച് ചോദിച്ചു. അത് അവരുടെ രീതിയാണ്. ഷെയ്ഖുമാരിൽ നിന്ന് ഹദീസ് അവരെഴുതി വെക്കും, പിന്നെ ആ ഷെയ്ഖിനോട് അവർ സംശയങ്ങൾ ചോദിച്ചിട്ട് ആ എഴുതിയതൊക്കെ ശരിയാണോ, അതുപോലെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ ചോദിച്ചു പഠിക്കും. ആ ഒരു രീതിയായിരുന്നല്ലോ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ആ ഷെയ്ഖിനെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ ഹദീസുകളെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യില് കുറച്ച് പേപ്പറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഹദീസുകൾ പറയാൻ തുടങ്ങി. ആ ഹദീസുകളെ സംബന്ധിച്ച് ആ ഷെയ്ഖും വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറയണത്, ഞാൻ ആ രണ്ട് ജുസ് എഴുതിയെടുത്ത പേപ്പറിന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ പേപ്പർ മാറിപ്പോയി. ആ ഷെയ്ഖിന്റെ അടുത്തുനിന്ന് എഴുതി വെച്ച ഹദീസുകളുടെ പേപ്പറല്ല ഞാനെടുത്തത്, എന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കാലി പേപ്പറായിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ലജ്ജയായി. കാരണം ഞാൻ ആ ഹദീസ് ഇങ്ങനെ ഹിഫ്ളെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ തിരുത്തേണ്ടത് തിരുത്തി അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ കയ്യിൽ കാലിയായിട്ടുള്ള കടലാസ് മാത്രമാണ്. അങ്ങനെ ഷെയ്ഖ് ഈ ഹദീസ് പറയുന്നതിന്റെ ഇടയിൽ ഈ പേപ്പർ കണ്ടു. ആ പേപ്പർ കണ്ട സന്ദർഭത്തിൽ ഫറാഫി എഴുതിയ വറക്കൻ ബയാദൻ, അതിലൊന്നും എഴുതിയിട്ടില്ല. ഷെയ്ഖ് ചോദിച്ചു, അമ്മാ തസ്തീമിനി, ലജ്ജല്ലേ, നാണല്ലേ കാലിയായിട്ടുള്ള പേപ്പറും പിടിച്ചിട്ട് എന്നിട്ട് അതിൽ നോക്കി വായിക്കുന്നത് പോലെ വായിക്കാൻ ലജ്ജ തോന്നുന്നില്ലേ? തിർമിദി പറഞ്ഞു, ഞാൻ അദ്ദേഹം പറയുന്നത് തിർമിദി റഹ്മാനെ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഞാനത് മറന്നതാണ്, ഞാനത് മുഴുവൻ ഹിഫ്ളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ആ ദർസിലെടുത്തത് ആ ഹദീസുകളൊക്കെ ഞാൻ ഇഫ്ളാക്കിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ആ ഹദീസുകളൊക്കെ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തു. ഫലം വിസദ്ദിഖനി, അദ്ദേഹം അത് അംഗീകരിച്ചില്ല, അദ്ദേഹം എന്നെ സത്യപ്പെടുത്തില്ല. ആ ഹദീസുകളൊക്കെ ഞാൻ ഇഫ്ളാക്കിയിട്ട് പറഞ്ഞു കൊടുത്തു, പക്ഷെ അദ്ദേഹം സത്യപ്പെടുത്തിയില്ല. വഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഹർത ഖബ്ല അൻ തജിയ, നീ നിന്റെ ഈ ഹദീസൊക്കെ ഇഫ്ളാക്കിയിട്ടുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അത് പഠിച്ചു വന്നതല്ലേ, പഠിച്ചിട്ട് വന്നതല്ലേ, ഇതൊക്കെ ഞാൻ ഇഫ്ളാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ എഴുതി വെച്ച പേപ്പറുകൾ കൊണ്ടുവരാതെ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ നീതി ചെയ്തത്? അപ്പൊ തിർമിദി പറയാണ്, ഫഖൽതു ഹദീസ് രീ ബഖൈരിഹി, അപ്പൊ ഞാൻ ആ ഷെയ്ഖിനോട് പറഞ്ഞു, എങ്കിൽ ഇതല്ലാത്ത വേറെ കുറച്ച് പുതിയ ഹദീസുകൾ പറയും, എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു. ഫഹദ്ദസനി ബി അർബഈന ഹദീസ, അങ്ങനെ 40 ഹദീസുകൾ അദ്ദേഹം പറഞ്ഞു. ഷെയ്ഖ് 40 ഹദീസുകൾ, അതൊക്കെ ഹിഫ്ളാണ്, കാണാതാണ് ഈ പറയുന്നതൊക്കെ. 40 ഹദീസുകൾ പറഞ്ഞു. സുമ്മ ഖാല ഹാതി, എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഇത് പറഞ്ഞോണ്ടാ. ഫഅത്തുഹ അലൈഹി മാ അഖ്തഅതു ഫീ ഹർഫിൻ, ആ 40 ഹദീസുകൾ ഞാൻ ആ ടൈം വെച്ചിട്ട് ഷെയ്ഖിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഫീ ഹർഫിൻ, ഒരു ഹർഫ് പോലും എനിക്കതില് തെറ്റുപറ്റിയിട്ടില്ല. അങ്ങനെ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഹിഫ്ദ് അംഗീകരിച്ചു കൊടുത്തു. ഈ സംഭവം തദ്ക്കിറത്തുൽ ഉഫാദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, സീറിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് സുദീർഘമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ 40 ഹദീസുകൾ ആ ഷെയ്ഖൻ ഇങ്ങനെയുണ്ട്. അപ്പൊ നല്ല ഹിഫ്ദ് ഉള്ള ആളായിരുന്നു അവര്, ഇമാം തിർമിദി റഹ്മത്തുല്ലാഹി അലൈഹി. മാത്രമല്ല അദ്ദേഹം ഈ ഹദീസ് ഗ്രന്ഥം രചിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹം അത് പണ്ഡിതന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക് പരിശോധിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് പല പണ്ഡിതന്മാർക്ക്, അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് തദ്കിറത്തുൽ ഉഫാദിൽ തഹദീബിലൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയണത് ആര്, ഇമാം തിർമിദി തന്നെ പറയുന്നത് സന്നഫ്തു ഹാദൽ കിതാബ, ഈ ഗ്രന്ഥം ഞാൻ രചിച്ചു, ഫഅറദത്തു ഹാല ഉലമായിൽ ഹിജാസി, ഹിജാസിലെ പണ്ഡിതന്മാർക്ക് ഞാൻ ആ ഗ്രന്ഥം കാണിച്ചു കൊടുത്തു, ഫറദൂ ബിഹി, അവരത് അംഗീകരിച്ചു, അവർ ആ ഗ്രന്ഥം തൃപ്തിപ്പെട്ടു, ഫഅറദത്തു ഹാല ഉലമായിൽ ഇറാഖി, ഇറാഖിലെ പണ്ഡിതന്മാർക്ക് ഞാൻ ഈ ഗ്രന്ഥം കാണിച്ചു കൊടുത്തു, ഫറദൂ ബിഹി, അവരും ആ ഗ്രന്ഥത്തെ തൃപ്തിപ്പെട്ടു, ഫഅറദത്തു ഹാല ഉലമായി ഖുറാസാൻ, ഫറദൂ ബിഹി, ഖുറാസാനിലെ ഉലമാക്കൾക്ക് അത് കാണിച്ചു കൊടുത്തു, അവരും അത് അംഗീകരിച്ചു, അവരും ആ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടു. മമൻ കാന ഫീ ബൈത്തിഹി ഹാദൽ കിതാബ് ഫകഅന്നമ ഫീ ബൈത്തിഹി നബിയ്യുൻ യതകല്ലം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഗ്രന്ഥം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഒരു സംസാരിക്കുന്ന നബിയുള്ളതുപോലെയാണ് എന്നാല് പറഞ്ഞു തിർമിദി പറയുന്നു. ആ വീട്ടിൽ ഒരു സംസാരിക്കുന്ന വഹയുള്ള നബിയുള്ളതുപോലെയാണ്. അത് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസുകളാണ് ആ ഗ്രന്ഥത്തിലുള്ളത്. അപ്പോ ഇറാഖിലെ, ഹിജാസിലെ, ഖുറാസാനിലെ ഉലമാക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് അംഗീകാരം വാങ്ങിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ഏത്, തിർമിദിയുടെ ഈ ഹദീസ് ഗ്രന്ഥം, ജാമിഉ തിർമിദി അല്ലെങ്കിൽ സുനൻ തിർമിദി. ഈ ചരിത്രം പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള വേറെ ചരിത്രമുണ്ട്. ആ ചരിത്രം, അത് ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈ വാചകത്തെ ഖണ്ഡിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയമാണ്. ഞാനത് ക്ലാസ് എടുത്തു പോകുമ്പോൾ ഈ ക്ലാസ് കേട്ടിട്ട് എന്താ ഷെയ്ഖ് അൽബാനി അതിനെ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് പറയാൻ നിൽക്കണ്ട. അതെല്ലാം പാടെ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്കത് പറയാൻ സമയമുണ്ടാവില്ല. അങ്ങനെ തിർമിദി ഉള്ള ഒരു വീട് ഒരു നബിയുള്ള വീട് പോലെയാണ്, അതിനെപ്പറ്റി ഷെയ്ഖ് അൽബാനി അടിക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് വേറെ സന്ദർഭത്തിൽ അത് വിശദീകരിക്കാം. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിമർശനങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അതെ, തിർമിദിയുടെ മഹത്വം പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണത്. ഇബ്നു ഹസം കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, ഇബ്നു ഹസം അല്ലാഹിരി, അദ്ദേഹത്തെക്കുറിച്ച് ഉലമാക്കൾ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചില അബദ്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ് ഏതൊക്കെയാണെന്നുള്ളത് വേറൊരു വിഷയം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരിക്കൽ പറഞ്ഞു, ഒരു സംഭവം ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, തിർമിദി മജ്ഹൂലാണെന്ന് പറഞ്ഞു. തിർമിദി മജ്ഹൂലാണെന്ന് പറഞ്ഞു. ഇബ്നു ഹസം ചോദിക്കണം, അവൻ മുഹമ്മദ് ബിനു ഈസ ബിനു സൗറ, ആരാണ് ഈ മുഹമ്മദ് ഇബ്നു ഈസ ബിനു സൗറ? അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, അബൂ ഈസ എന്നാണ് അദ്ദേഹത്തിന്റെ പുണ്യ പേര്, മുഹമ്മദ് ഇബ്നു ഈസ, അതാണ് തിർമിദിയുടെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പൊ ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ചോദിക്കണം, വമൻ മുഹമ്മദ് ഇബ്നു ഈസ ബിനു സൗറ, ആരാണ്, ആരാ പറയുന്നത്? ഇബ്നു ഹസമാണ് പറയുന്നത്. അതായത് തിർമിദിയെ കുറിച്ച് അദ്ദേഹം മജ്ഹൂലാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉലമാക്കൾ ഇതിന് മറുപടി പറഞ്ഞു. ഇബ്നു ഹജർ പറഞ്ഞു, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇബ്നു കസീർ പറഞ്ഞു. ഇബ്നു കസീർ പറഞ്ഞ എന്താ പറയുക, ഇബ്നു ഹസം തിർമിദിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് തിർമിദിക്ക് മോശമല്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പറയാണ്, നമ്മൾ വലിയൊരു സലഫി വേണ്ടി ഇതിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു, അപ്പൊ അയാള് പറയാണ് അയാൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് അത് ആ സലഫി വേണ്ടി തന്നെ മോശമല്ലല്ലോ. അത് ആരെ മോശമാണ്? ഞാനാ പറഞ്ഞത് എനിക്ക് എന്റെ മോശമാണ്, ഒരു ഉദാഹരണം. എന്നാൽ ഇബ്നു ഹസം ചിലർക്കാരനും അല്ല, ആ ഇബ്നു ഹസമാണ് തിർമിദി അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇബ്നു കസീർ അതിനെ കുറിച്ച് പറയണെന്ത്, ഇബ്നു ഹസം തിർമിദിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് അതിന്റെ മോശമായിരിക്കാണ്, ഇബ്നു ഹസമിനാണ് തിർമിദിക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യാതൊരു ഓട്ടവും പറ്റൂല. ഇബ്നു കസീറിന്റെ വാചകം എങ്ങനെയാണ്, ആ വാചകം മാത്രം വായിച്ചുതരാം. ബിദായ വന്നിഹായിലാണ് പറഞ്ഞത്, വജഹാലത്ത് ഇബ്നു ഹസം ലി അബീ ഈസ അലാ തദറുഹു, ഇബ്നു ഹസം തിർമിദി അറിയില്ല എന്നുള്ളത് തിർമിദിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, തിർമിദിക്ക് ഒരു മോശമല്ല. ഹൈസു കാലഫി മുഹല്ല വമൻ മുഹമ്മദ് ബിൻ ഈസ ബിൻ സൗറ എന്നാണ് ഇബ്നു ഹസം ചോദിച്ചത്. ഫൈന ജഹാലത്തഹു ലാ തളഉ മിൻ ഖദരിഹി ഇൻദ അഹ്ലിൽ ഇൽമ്, അദ്ദേഹത്തിന്റെ ആ ജഹാലത്ത് അഹ്ലുൽ ഇൽമിന്റെ അടുത്ത് ഒരു വിലയും കുറക്കൂല, ആരുടെ, തിർമിദിയുടെ ഒരു വിലയും കുറക്കൂല. ബൽ വളഅത്ത് മൻസില
ഇബ്നു ഹസമിന്റെ ഹഫാദ്, ഇബ്നു ഹസമിന്റെ സ്ഥാനമാണ് അതുകൊണ്ട് പറയുന്നത്. ഹാഫലിങ്ങളുടെ അടുത്ത് ഇബ്നു ഹസമിന്റെ വിലയാണ് കുറയുന്നത് എന്നാര് പറയുന്നത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഹസമിന്റെ ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാം. അതുകൊണ്ട് കുറച്ചിൽ വരുന്നത് ആർക്കെന്നാണ്? ഇബ്നു ഹസമിന്റെ തന്നെയാണ്. ഇബ്നു ഹസം തിർമിദി അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിർമിദിക്ക് ഒരു കുഴപ്പമില്ല. തിർമിദി ഇമാമിങ്ങളുടെ ഇജ്മാ ഉള്ള ആളാണെന്നുള്ളത് ഇമാം ദഹബി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇമാമാണ്, അദ്ദേഹം ജലീലാണ്, അദ്ദേഹം സിഖത്താണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്. ഇതൊരു തർക്കല്ല, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. തിർമിദി ഇമാമാണ്, അദ്ദേഹം ജലീലാണ്, അദ്ദേഹം ഹാഫിളാണ് എന്നുള്ളത്. അപ്പൊ അതിലൊരു സംശയമല്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഉലമാക്കുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ വേറെയും ചർച്ചകളുണ്ട്. ഇബ്നു ഹസം പിന്നീട് അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞത് എന്താണ്? ഇബ്നു ഹസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതല്ല, അത് പിന്നെ പകർത്തി ഇതെടുത്ത് വന്നതാണ്. അങ്ങനെ വേറെ ഒരുപാട് ചർച്ചകൾ വേറെ ഇതിലുണ്ട്. പക്ഷെ ഞാനത് ഈ തിർമിദിയുടെ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ അതുകൂടിയത് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ തിർമിദിയുടെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഉലമാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള ചർച്ചയും പഠനവും നമ്മൾ പിന്നീട് നടത്തേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനി തിർമിദിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിന്റെ ഒരുപാട് ഷറഹുകളുണ്ട്, ഒരുപാട് ഷറഹുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷറഹാണ് ഇത്, മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹ് തുഹ്ഫത്തുൽ അഹ്വദി. മുബാറക് ഫൂരി ഏത് നാട്ടുകാരനാ? ഇന്ത്യക്കാരനാണ്. അതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്കുണ്ടാകണം. മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അല്ലാമ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ലോകം അംഗീകരിക്കുന്ന ഷറഹാണ് ഏത്? ഈ തുഹ്ഫത്തുൽ അഹ്വദി എന്ന തിർമിദിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഷറഹാണത്. മുബാറക് ഫൂരി എന്നുള്ളത് ഇന്ത്യയിലാണ്. എവിടെയാണ്? യു പിയിലല്ലേ മുബാറക് ഫൂരി. അതേപോലെ തന്നെ വേറെ ലോകത്ത് പ്രസിദ്ധരായിട്ടുള്ള രണ്ട് മുബാറക് ഫൂരികൾ കൂടിയുണ്ട്. പറയാൻ പറ്റുമോ? അവരൊക്കെ ഇന്ത്യക്കാരനെയാണ്, ലോകത്ത് പ്രസിദ്ധരാണ്. ഒന്നുങ്ങൾ കേട്ടിട്ടുണ്ടാവും അർറഹീഖുൽ മഖ്തൂം എന്നുള്ള ഗ്രന്ഥം. ഏതാണ്ട് ഒരു ധാരണയൊക്കെ ഉള്ള ആളുകൾ ആ ഗ്രന്ഥത്തെക്കുറിച്ച്, ചരിത്ര ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. റഹീഖുൽ മഖ്തൂം, ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരിയാണ്. പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. അതേപോലെ തന്നെ മിർആത്തുൽ മഫാതിഹ്, മിഷ്കാത്തുൽ മസാബിഹിന്റെ ഷറഹ് ഉള്ള മിർആത്തുൽ മഫാതിഹ്, ഒരുപാട് വാള്യങ്ങളുണ്ട് അത്. മിർആത്തുൽ മഫാതിഹ്, അത് ഉബൈദില്ലാ മുബാറക് ഫൂരിയുടേതാണ്. അതൊക്കെ ഇന്ത്യക്കാരൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്കുണ്ടാകണം. അപ്പൊ തിർമിദിയുടെ ഷറഹില് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഷറഹാണേത്, മുബാറക് ഫൂരിയുടെ തുഹ്ഫത്തുൽ അഹ്വദി എന്നുള്ള ഗ്രന്ഥം. അതേപോലെ തന്നെ മറ്റൊരു ഷറഹാണ് ആരിലത്തുൽ അഹ്വദി. ആരിലത്തുൽ അഹ്വദി തിർമിദിയുടെ മറ്റൊരു ഷറഹാണ് ആരിലത്തുൽ അഹ്വദി. അത് ഇബ്നുൽ അറബിയുടേതാണ്, അഹ്കാമുൽ ഖുർആന്റെ കർത്താവായ ഇബ്നുൽ അറബി. ഇബ്നു അറബി അല്ല, ഇബ്നുൽ അറബി. അപ്പൊ ഇബ്നുൽ അറബിയുടെ ആരിലത്തുൽ അഹ്വദി പ്രസിദ്ധമാണ്. അപ്പൊ അതേപോലെ തന്നെ വേറെയും ഒരുപാട് ഷറഹുകളുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടതുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെടാത്തതുണ്ട്. അതേപോലെ തന്നെ ഇബ്നു സയ്യിദി നാസ് അല്യാമരി റഹ്മത്തുള്ളാഹിയുടെ ഷറഹുണ്ട്, അത് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടില്ല, ഇറാഖിയാണ് അത് പൂർത്തിയാക്കുന്നത്. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനിയുടെ സ്വഹീഹ് തിർമിദി കേട്ടിട്ടുണ്ടാവും, ലഈഫ് തിർമിദി, അത് വളരെ പ്രസിദ്ധമാണ്. തിർമിദിയിലുള്ള സ്വഹീഹായ ഹദീസുകളൊക്കെ എന്റെ ഗ്രന്ഥത്തിൽ, അതാണ് സ്വഹീഹു തിർമിദി, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം. അതേപോലെ തന്നെ അതിലുള്ള ലഈഫായ ഹദീസുകളൊക്കെ അതൊക്കെ പഠിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഷെയ്ഖ് അൽബാനിയുടെ ആ സ്വഹീഹും ലഈഫും അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം.